إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത് ഹയ എന്ന് പറയുന്ന, ലജ്ജ എന്ന് പറയുന്ന മഹത്തരമായ സ്വഭാവ ഗുണങ്ങളുടെ 20 ശ്രേഷ്ഠതകളാണ് പറഞ്ഞിട്ടുള്ളത്. 20 ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ള ഹയ എന്ന് പറയുന്ന മഹത്തരമായ സ്വഭാവത്തിന്റെ പ്രാധാന്യം, അതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിന്റെ വകഭേദങ്ങളെക്കുറിച്ച്, അതിന്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ലജ്ജകളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ലജ്ജ, അല്ലെങ്കിൽ ഏറ്റവും നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ലജ്ജ എന്ന് പറയുന്നത് അൽ ഹയാഉ മിനല്ലാഹ്, അല്ലാഹുവിനെ തൊട്ടുള്ള ലജ്ജയാണ്. അല്ലാഹുവാണ് ഏറ്റവും ലജ്ജിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ. അൽ ഹയാഉ മിനല്ലാഹ്, അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ, അതാണ് ലജ്ജകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഫല്ലാഹു അഹഖു അൻ യുസ്തഹ്യാ മിൻഹു മിനന്നാസ്, അള്ളാഹുവാണ് ജനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ലജ്ജിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. അള്ളാഹുവിനെ തൊട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലജ്ജിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് നമ്മൾ കൂടുതൽ ലജ്ജ കാണിക്കേണ്ടത്, അള്ളാഹുവാണ് അതിന് ഏറ്റവും അർഹൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയ, അല്ലാഹുവിനെ തൊട്ട് നിങ്ങൾ യഥാവണ്ണം ലജ്ജിക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ തൊട്ട് ലജ്ജിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ നസ്തഹി വൽഹംദുലില്ലാ, ഞങ്ങളൊക്കെ ലജ്ജിക്കുന്നുണ്ട് റസൂലേ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേ സദാക്ക്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, യഥാർത്ഥത്തിലുള്ള വലാക്കിന്നൽ ഇസ്തിഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിനെ തൊട്ട് യഥാവണ്ണം യഥാർത്ഥ രൂപത്തിൽ ഒരടിമ ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ, അൻ തഹ്ഫല റസ വമാ വഅ, എന്താണ് അല്ലാഹുവിനെ തൊട്ട് യഥാർത്ഥത്തിൽ യഥാവണ്ണം ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ, അൻ തഹ്ഫല റസ വമാ വഅ, നീ നിന്റെ തലയെ സൂക്ഷിക്കലാണ്, അതുപോലെ തന്നെ തലയിൽ അടങ്ങിയിട്ടുള്ള അവയവങ്ങളെ സൂക്ഷിക്കലാണ്, കണ്ണ്, നാവ്, ചെവി, ഈ അവയവങ്ങളെ നീ സൂക്ഷിക്കലാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലെ നിന്റെ നാവ്, നിന്റെ കാത്, അതുപോലെ തന്നെ നിന്റെ കണ്ണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, നീ ആ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കലാണ്. വൽ ബത്ന വമാ ഹവാ, നമ്മുടെ വയറ്, ആ വയറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മറ്റു അവയവങ്ങൾ, അത് ലൈംഗിക അവയവങ്ങളാകട്ടെ മറ്റു കാലുകളാകട്ടെ, അതിനെ നീ സൂക്ഷിക്കലാൻ, അതുകൊണ്ട് നീ ഹറാമ ചെയ്യാതിരിക്കലാൻ, അതാണ് അൻ തഹ്ഫല റസ വമാ വഅ വൽ ബത്ന വമാ ഹവാ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ തദ്കുരിൽ മൗത വൽ ബിലാ, മരണത്തെക്കുറിച്ച് നീ നന്നായി ചിന്തിക്കണം, അതുപോലെ തന്നെ നാശത്തെക്കുറിച്ച്, നീ ഇവിടെ നിന്ന് നശിച്ചു പോകാനുള്ളവനാണ്, നീ ഇവിടെ നിന്ന് മരിച്ചു പോകാനുള്ളവനാണ് എന്ന ചിന്ത നീ വർദ്ധിപ്പിക്കണം. വമൻ അറാദൽ ആഖിറത തറക സീനത ദുനിയ, ആരാണോ പരലോകത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നത് ആരാണോ, അവൻ ദുനിയാവിന്റെ അലങ്കാരത്തെ, മോടിയെ, ഭംഗിയെ അവൻ ഉപേക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആര് പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നുണ്ടോ, ദുനിയാവിന്റെ അലങ്കാരം, ദുനിയാവിന്റെ മറ്റു കാര്യങ്ങളൊന്നും അവനെ ശല്യപ്പെടുത്തുകയില്ല, അതിന്റെ സീനത്തിനെ അവൻ ഉപേക്ഷിച്ചു കളയും. ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹ്യ മിൻ അല്ലാഹി ഹഖൽ ഹയ. ഈ പറഞ്ഞ കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിച്ചവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? നിന്റെ അവയവങ്ങളെ നീ സൂക്ഷിക്കണം, അത് നീ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നീ അതിനെ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കണം. ദുനിയാവിന്റെ അലങ്കാരത്തിൽ ഭംഗിയിൽ നീ പെട്ടുപോകരുത്. നീ പരലോകത്തെ ലക്ഷ്യം വെക്കുന്നവനാകണം. അങ്ങനെ ആരൊക്കെ ചെയ്തുവോ അവനാണ് യഥാവണ്ണം അള്ളാഹുവിനെ തൊട്ട് ലജ്ജിച്ചവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക എന്നതിന്റെ താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി ജീവിക്കുക. ആ അനുഗ്രഹദാതാവായ അള്ളാഹു തആലയോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല. അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല. അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്റെ നാവിലൂടെ വരാൻ പാടില്ല. അവനെല്ലാം അറിയുന്നു, രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു തആല. അത് കൃത്യമായി അറിയുന്ന അൽ അലീം അൽ ഖബീറാണ് അല്ലാഹു തആല. അതുകൊണ്ട് എല്ലാം എന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്നതിനാണ് അല്ലാഹുവിനെ തൊട്ട് ലജ്ജിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, അൽ ഹയാഉ മിനല്ലാ, അല്ലാഹുവിനെ തൊട്ടുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ, നൂറുൻ യഖഉ ഫിൽ ഖൽബ്, അത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണ്. അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണത്. ആ പ്രകാശം യുരീഹി ദാലിക നൂർ, ആ ലജ്ജ എന്നുള്ള അവന്റെ ഹൃദയത്തിൽ കയറിയ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം അവന് കാണിച്ചു കൊടുക്കും. അന്നഹു വാഖിഫുൻ ബൈന യദൈ റബ്ബിഹി അസ്സ വജല്ല, നീ നിന്റെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, നിന്റെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഏത് സമയത്തും നിന്റെ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നീ നിന്റെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന പ്രകാശം അവന് കാണിച്ചു കൊടുക്കും. ഫയസ്തഹി മിൻഹു ഫീ ഖലവാതിഹി വജലവാതിഹി, അങ്ങനെ അവൻ അവന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കും. അള്ളാഹു കാണുന്ന സന്ദർഭം എപ്പോഴുണ്ട്, അള്ളാഹു കാണാത്തൊരു സന്ദർഭമല്ല, അത് രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും. അതുകൊണ്ട് അള്ളാഹു ഇത് കാണുമ്പോൾ ഞാൻ ഈ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന ലജ്ജ, അത് മനസ്സിൽ കയറുന്ന അള്ളാഹു ഇട്ടുകൊടുക്കുന്ന പ്രകാശമാണ് ലജ്ജ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ്. രഹസ്യ ജീവിതത്തിൽ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജയില്ലാത്തവരാണ്. അള്ളാഹു തആല അത്തരം തിന്മകളിൽ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇരുട്ടിന്റെ മറവിൽ ആരാരും കാണാനില്ലാത്ത സന്ദർഭത്തിൽ നമ്മളെ തിന്മകളിൽ നിന്ന് വിട്ടുനിർത്തേണ്ടത് ഈ പറഞ്ഞ അൽ ഹയാഉ മിനല്ലാ, അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജയാണ്. ഇമാം ഖഹ്താനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞതുപോലെ, വൈദാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ, നീ സംശയാസ്പദമായ നിലയിൽ ആരാരും കാണാത്ത ഒരു ഇരുട്ടിന്റെ മറവിൽ നീ ഒറ്റക്കായാൽ, വൈദാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ, ഇരുട്ടിന്റെ മറവിലാണ് നീ ഒറ്റക്കാണ്. വന്നഫ്സു ദാഇയതുൻ ഇലൽ തുഗ്യാനി, മനസ്സാണെങ്കിൽ തിന്മ ചെയ്യാൻ വല്ലാതെ പ്രേരിപ്പിക്കുന്നുമുണ്ട്, നീ ഒറ്റക്കാണ്, ആരുമില്ല കാണാൻ. ആ സമയത്ത് ഫസ്തഹി മിൻ നവരിൽ ഇലാഹി വഖുൽ ലഹാ, ആ സന്ദർഭത്തിൽ നീ അള്ളാഹുവിന്റെ നോട്ടത്തെ തൊട്ട് ലജ്ജിക്കണം. അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നിനക്ക് ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കണം, നീ ലജ്ജിക്കണം. വഖുൽ ലഹാ, എന്നിട്ട് നീ നിന്റെ മനസ്സിനോട് പറയണം, ഇന്നല്ലദീ ഖലഖല് ളലാമ യറാനി, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ച, ഇരുട്ടിന്റെ മറവിലാണല്ലോ നീ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ച നിന്റെ റബ്ബ്, ആ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നീ നിന്റെ നഫ്സിനോട് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല തെറ്റുകളും രഹസ്യ ജീവിതത്തിൽ തിന്മകളും ആരാരും കാണാൻ സാധ്യതയില്ലാത്ത ഒറ്റപ്പെട്ട സന്ദർഭത്തിലാണല്ലോ അത് സംഭവിക്കുക, ഇരുട്ടിന്റെ മറവുകളിലാണല്ലോ അത് സംഭവിക്കുക. ആ ഇമാം ഖഹ്താനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുന്ന വരിയാണ്, മനസ്സ് പ്രേരിപ്പിക്കുന്നു തിന്മ ചെയ്യാൻ, ആ സമയത്ത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നിനക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കണം. കാരണം ഇരുട്ടിനെ സൃഷ്ടിച്ച നിന്റെ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നീ നിന്റെ നഫ്സിനോട് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അൽ ഹയാഉ മിനല്ലാ, അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ എന്നുള്ളത് തിന്മകളിൽ നമ്മളെ വിട്ടുനിർത്തേണ്ട കാര്യമാണ്. അത് തിന്മകളിൽ നമ്മൾ വിട്ടുനിർത്തുക തന്നെ ചെയ്യും. അതാണ് ഒന്നാമത്തെ ലജ്ജ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലജ്ജ, അതൊരു വിശ്വാസിക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ലജ്ജയാണ്, അതാണ് ഏറ്റവും മഹത്തരമായ ലജ്ജ. രണ്ടാമത്തേത് അൽ ഹയാഉ മിനൽ മലായിക, മലക്കുകളെ തൊട്ടുള്ള ലജ്ജ. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. നമുക്കറിയാവുന്ന വായത്തുകളാണ്, നിങ്ങളുടെ മേൽ കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഹഫളത്തിന്റെ മലായിക്കച്ചുകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കൊടുത്ത കഴിവാണ്, അല്ലാഹു അവരെ നിശ്ചയിച്ചതാണ്. ബലാ വറുസുലുന ലദൈഹിം യക്തുബൂൻ, നമ്മുടെ ദൂതന്മാർ അഥവാ മലായിക്കച്ചുകൾ അവരുടെ അടുത്ത് വെച്ച് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മയൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന ഏത് വാചകമാകട്ടെ, നല്ലതാകട്ടെ ചീത്തയാകട്ടെ, എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്താൻ അല്ലാഹു തആല രണ്ടു മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. ഈയൊരു ബോധം, അവരെ തൊട്ടുള്ള ലജ്ജയുണ്ടാകണം. അവര് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്തും, അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു വൃത്തികേട് ചെയ്യുമ്പോൾ, ഒരു തോന്നിവാസം ചെയ്യുമ്പോൾ അവര് കാണുന്നുണ്ട് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബോധം, അതിനു പുറമെ മലക്കുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, അവരത് എഴുതാൻ തയ്യാറായി നിൽക്കുന്നു എന്ന ബോധം നമ്മുടെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം, തിന്മയിൽ നിന്ന് നമ്മുടെ മാറ്റി നിർത്താൻ അത് കാരണമാകണം. ഉമർ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാർ പറഞ്ഞയക്കുന്ന സമയത്ത് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ആ ഉപദേശത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കാണാം, നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ ചില മലക്കുകളുണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ. നിങ്ങളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങളുടെ കൂടെ ചില മലക്കുകളുണ്ട്. നിങ്ങൾ എന്തെന്ന് ചെയ്യുന്നുണ്ടോ അത് അവർ അറിയുന്നുണ്ട്. ഫീ മസീരിക്കും വ മനാസിലിക്കും, നിങ്ങളുടെ യാത്രയിലും നിങ്ങൾ ഇനി എവിടെ ചെന്ന് ഇറങ്ങി താമസിച്ചാലും അവിടെയൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ അത് കൃത്യമായി അറിയുന്ന അള്ളാഹു നിശ്ചയിച്ച ചില മലക്കുകളുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഫസ്തഹ്യൂ മിൻഹും, അവരെ തൊട്ട് നിങ്ങൾ ലജ്ജിക്കണം, അവരെ തൊട്ട് നിങ്ങൾ ലജ്ജിക്കണം. വഅഹ്സിനു സുഹ്ബതഹും, അവരോടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള ആ കാര്യം നിങ്ങൾ നന്നാക്കണം. വലാ തുഉദൂഹും ബിമാഅസില്ലാ, നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത് തിന്മകൾ ചെയ്തുകൊണ്ട്. വഅൻതും ഖറജ്തും ഫീ സബീലില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടവരാണ്. ഇവിടെ എന്താണ് ഉമർ റളിയല്ലാഹുവിന് കൊടുക്കുന്ന ഉപദേശം? നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ അള്ളാഹു നിശ്ചയിച്ച മലക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ തൊട്ട് ലജ്ജിക്കണം, വൃത്തികേടുകൾ ചെയ്യരുത്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടവരാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവരെ ഉപദേശിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ലജ്ജ എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ ഏത് ഇരുട്ടിന്റെ മറവിൽ തിന്മകൾ ചെയ്താലും അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിയാണ്. ഈ ഒരു ബോധം നമ്മൾക്കുണ്ടാകണം. അതിനെ തൊട്ട് ആ ആളുകളെ മലക്കുകളെ തൊട്ട് നമുക്ക് ലജ്ജിക്കാൻ സാധിക്കണം. മൂന്നാമത്തെ ലജ്ജ എന്ന് പറഞ്ഞ അൽ ഹയാഉ മിനന്നാസ്, ജനങ്ങളെ തൊട്ടുള്ള ലജ്ജ. ജനങ്ങളെ തൊട്ടുള്ള ലജ്ജ അല്ലെ, ജനങ്ങൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന ആ നിലക്കുള്ള ഒരു ലജ്ജ. സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നഹു മല്ലാ യസ്തഹി മിനന്നാസ് ലാ യസ്തഹി മിനല്ലാഹ്, ജനങ്ങളെ തൊട്ട് ലജ്ജിക്കാത്തവൻ അള്ളാഹുവിനെ തൊട്ടും ലജ്ജിക്കൂല. ജനങ്ങൾ കാണുന്നുണ്ട് അറിയുന്നുണ്ടെന്നൊരു പേടിയില്ല, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ടെന്നൊരു ബോധം അവർക്കുണ്ടാകൂല. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തിന്മ ചെയ്യാൻ ഒരു പേടിയില്ല, വൃത്തികേട് ചെയ്യാൻ ഒരു പേടിയില്ല, ഒരു മടിയില്ല, ഒരു ഉളുപ്പില്ല എന്ന് പറയില്ലേ അങ്ങനെ. അപ്പൊ ജനങ്ങളെ തട്ട് ജനങ്ങൾ ആളുകൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സമൂഹത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ആളുകൾ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു മനസ്സുണ്ടല്ലോ, അതും ഒരു ലജ്ജയാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ട ലജ്ജ അൽ ഹയാഉ മിനല്ലാഹ് എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾ കാണുന്നു അറിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് അവന് കൂലിയൊന്നും കിട്ടൂല, അത് ചിലപ്പോൾ അവന് കുറ്റം കിട്ടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കൂ. സഈദ് ഇബ്നു യസീദ് അൽ അസ്ദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ ഹദീസാണ്, എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഊസീക അൻ തസ്തഹിയ മിനല്ലാഹി അസ്സ വജല്ല കമാ തസ്തഹി മിനർ റജുലി സാലിഹി മിൻ ഖൗമിക, നിന്റെ നാട്ടിലുള്ള നിന്റെ സമൂഹത്തിലുള്ള ഒരു നല്ല മനുഷ്യനെ തൊട്ട് നീ ലജ്ജിക്കുന്നത് പോലെ അള്ളാഹുവിനെ തൊട്ട് നീ ലജ്ജിക്കണം. അങ്ങനെയാണല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഒരു മൗലവി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു അറിവുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമുള്ളൊരു വ്യക്തി കാണുന്നുണ്ട് നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തിന്മയിൽ നിന്ന് വിട്ടുവിൽക്കണം. അവൻ കാണുമ്പോൾ അവൻ പോയിട്ട് ചെയ്യാന്ന് പറയും. അത് അൽ ഹയാഉ മിനന്നാസ്, ജനങ്ങളെ തൊട്ടുള്ള ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, വസ്തഹി മിനല്ലാഹി ഇസ്തിഹ്യാഅക റജുലൻ മിൻ അഹ്ലിക്, നീ ലജ്ജിക്കണം അള്ളാഹുവിനെ തൊട്ട്. ഏതുപോലെ നിന്റെ കുടുംബക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് നിന്നെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കുമല്ലോ വൃത്തികേടുകൾ ചെയ്യാൻ. അതുപോലെ നിനക്ക് ലജ്ജിക്കാൻ സാധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പൊ മൂന്നാമത്തെ ലജ്ജ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തൊട്ടുള്ള ലജ്ജയാണ്. നാലാമത്തത് അൽ ഹയാഉ മിൻ നഫ്സി, സ്വന്തത്തെ തൊട്ടുള്ള ലജ്ജ. നമ്മൾക്ക് തന്നെ മനസ്സിലൊരു, അത് നല്ല മനസ്സിലുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അസീസായ അല്ലെ അസീസായ, അതുപോലെ തന്നെ ഷെരീഫായ കൽബിന്റെ ഉടമകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, മാന്യമായ മനസ്സുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. അവർക്ക് തന്നെ ചില മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ മനസ്സ് സമ്മതിക്കൂല, മനസ്സ് സമ്മതിക്കൂല. അതാണ് അൽ ഹയാ ഉൽ മർഇ മിൻ നഫ്സിഹി എന്ന് പറഞ്ഞു. അവർക്ക് പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് രണ്ട് നഫ്സ് ഉള്ളത് പോലെ, ഒരു നഫ്സ് മറ്റൊരു നഫ്സിനെ തൊട്ട് ലജ്ജിക്കും, ഞാനിത് ചെയ്യുന്നത് മോശമാണ് അവന് സ്വയം തോന്നും. അത് വല്ലാത്ത അവസ്ഥയാണ്. അത് പൊതുവെ ചിലപ്പോൾ അള്ളാഹനെ പേടിയില്ലാത്ത ആളുകൾക്കും അതുണ്ടാകും. അവർ വൃത്തികേടുകൾ അവർക്ക് പൊതുവെ താല്പര്യമില്ല. അതിനാണ് ഹയാ ഉൽ മർഇ മിൻ നഫ്സിഹി എന്ന് പറയുന്നത്. ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ലജ്ജയെ ഈ നാല് രൂപത്തിൽ പണ്ഡിതന്മാർ വേർതിരിച്ചത് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹയാ ഉ മിൻ അല്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക എന്നുള്ളത്. എങ്ങനെ നമ്മൾക്ക് അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കാതിരിക്കാൻ സാധിക്കും? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അബുൽ ഖാസിം അൽ ജുനൈദ് റഹിമഹുള്ള പറഞ്ഞതുപോലെ, അൽ ഹയാഉ റുഇയതുൽ ആലാഇ വ റുഇയതു തഖ്സീർ, ലജ്ജയെ അദ്ദേഹം വിശദീകരിക്കാൻ, നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന വീഴ്ചകളും പോരായ്മകളും ഇങ്ങനെ ചിന്തിക്കുക. നമ്മൾക്ക് എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ. നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ എമ്പാടും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കുന്നതോ? വെറും വീഴ്ചകളും കുറവുകളും മാത്രം. ഇത് രണ്ടും ചിന്തിക്കുമ്പോൾ ആ രണ്ട് ചിന്തയുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, അതിന് പറയുന്ന പേരാണ് ലജ്ജ. ഇത്രയൊക്കെ അള്ളാഹു ചെയ്തിട്ടും ഞാൻ എന്താ ഇങ്ങനെ, ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഞാൻ ആസ്വദിച്ചിട്ടും എന്താ അള്ളാഹുവിനോട് ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥക്കാണ് ലജ്ജ എന്ന് പറയുക. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജയുടെ ഒരു അടിസ്ഥാനം. നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്! അള്ളാഹു തന്ന കണ്ണ്, ആ കണ്ണുകൊണ്ടാണ് വൃത്തികേടുകൾ കാണരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ വൃത്തികേടുകളെ കാണൂ. നമ്മൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾക്ക് എല്ലായിടത്തേക്കും നോക്കാം, കുറഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്, മറ്റുള്ളവരുടെ രഹസ്യത്തിലേക്ക് നോക്കരുത്. ഇങ്ങനെ കുറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു വിലക്കിയിട്ടുള്ളൂ. നമുക്ക് എന്തൊക്കെ കാണാം, അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ട്, ഇവിടെ എല്ലാം നമുക്ക് കാണാം. പക്ഷെ അന്യന്റെ രഹസ്യത്തിലേക്ക്, അന്യ സ്ത്രീയിലേക്ക് നോക്കരുത് എന്നുള്ള വിലക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് താല്പര്യം അതിനോട് മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ അനുവദിച്ച കൂട്ടത്തിൽ അള്ളാഹു ചാലാം കണ്ണ് നൽകിയ, കണ്ണിന് കാഴ്ച നൽകിയ, അള്ളാഹു ഒരുപാട് ആളുകൾക്ക് നൽകാത്ത അനുഗ്രഹം നമ്മൾക്ക് നൽകിയിട്ട് എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ വിലക്കി. പക്ഷെ നമ്മൾ അതേ കാണും. അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. മൊബൈലുകളിലൂടെ ഏത് വൃത്തികേടുകൾ കാണാൻ രഹസ്യമായി ആരാരും, സ്വന്തം വീട്ടിലെ സ്വന്തം ഭാര്യയും മക്കളും അറിയാതെ പോലും ഈ വൃത്തികേടുകൾ കാണാം. അതിനുള്ള സൗകര്യങ്ങൾ ഏറെയാണ്. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഒരുപാട് ആളുകൾക്ക് ഈ കണ്ണ് അള്ളാഹു നൽകിയിട്ടില്ല, ഒരുപാട് ആളുകളുടെ കാഴ്ച അള്ളാഹു ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിശ്ചയമെന്നോണം ഈ അള്ളാഹു ചാല ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ അനുവദിച്ചു, ചില കാര്യങ്ങൾ വിലക്കി. അത് തന്നെ നമ്മൾക്ക് ചെയ്യണം, കാണണം. എത്ര നന്ദി കെട്ടവരാണ് മനുഷ്യൻ! ഇനി നോക്ക്, നമുക്ക് കുടിക്കാൻ പറ്റുന്ന പാനീയങ്ങൾ എല്ലാം അള്ളാഹു അനുവദിച്ചു, കള്ള് മാത്രം ഒഴിവാക്കി. പക്ഷെ കള്ള് കുടിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. എത്രമാത്രം നന്ദി കെട്ടവനാണ് മനുഷ്യൻ! അള്ളാഹു നമ്മൾക്ക് അനുവദിച്ചതെന്നതിന് കണക്കില്ല, കണക്കില്ലാത്തത് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അള്ളാഹു കുറഞ്ഞ കാര്യങ്ങളെ ഹറാമാക്കിയിട്ടുള്ളൂ. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ വിരലിനെണ്ണാവുന്ന, അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനോടാണ് നമ്മൾക്ക് കൂടുതൽ താല്പര്യം. അത് നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതിന് നന്ദി കാണിക്കാത്ത അടിമകളിൽ നിന്നാണ്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കാത്ത ആളുകൾക്കാണ് അതുണ്ടാകുന്നത്. എന്നാൽ നമ്മൾ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി നമ്മൾ തിരിച്ചു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിഷ്പക്ഷമായി സത്യസന്ധമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം വരാനുണ്ട്. അത് ലജ്ജയുടെ തുടക്കമാണ്. അതാണ് ലജ്ജയുടെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ തൊട്ട് ലജ്ജയുടെ അടിസ്ഥാനം. അള്ളാഹു തആല അത്തരത്തിലൊരു മനസ്സ് നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ലജ്ജ എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അറിയേണ്ട മറ്റൊന്നാണ്, ചില സന്ദർഭത്തിൽ ലജ്ജ ആക്ഷേപിക്കപ്പെടും. ചില സമയത്ത് ലജ്ജ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടു മൂന്ന് സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ഹക്ക് പറയാൻ, സത്യം പറയാൻ നമുക്ക് ലജ്ജ തടസ്സാകരുത്. നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്ന വ്യക്തിയാണ്, അവനോട് സത്യം പറയാൻ നമുക്ക് പേടി. അല്ലെങ്കിൽ ലജ്ജ കൊണ്ട്, നാണം കൊണ്ട് അവന് പറയാൻ പറ്റുന്നില്ല, അത് ആക്ഷേപിക്കപ്പെട്ട ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ തടയരുത് ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി. അവൻ മനസ്സിലാക്കിയ സത്യം, അവൻ അറിഞ്ഞ സത്യം, അവൻ കണ്ട സത്യം, ആ സത്യം പറയുന്നതിനെ തൊട്ട്, അത് പ്രഖ്യാപിക്കുന്നതിനെ തൊട്ട് അവന് ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി അവന് തടസ്സാകരുത്. ഇപ്പോ ഹറാമുകൾ ചെയ്യുന്ന നേരിട്ട് കാണാൻ നമ്മൾ നാണം കൊണ്ട് ലജ്ജ കൊണ്ട് പറയാതിരിക്കുക, തെറ്റാണത്, ശരിയല്ല, നമുക്ക് പറയാൻ പറ്റണം. ആ ലജ്ജ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഉപ്പ, ഇത് ഉലമാക്കൾ പറഞ്ഞതുപോലെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോ ഇടത് കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളത് തെറ്റാണ്. ഇപ്പൊ നമ്മുടെ ഉപ്പ ഇടത് കൈ കൊണ്ട് കുടിക്കുകയാണ്, അല്ല നമ്മൾ പ്രധാനപ്പെട്ട ഒരാൾ, അയാൾ ഇടത് കൈ കൊണ്ട് കുടിക്കണം, നമുക്ക് പറയാൻ മടി ഉണ്ടാകരുത്, വലത് കൈ കൊണ്ടാണ് കുടിക്കേണ്ടത്, ഷെയ്ത്താനാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത് പറയണം. അവിടെ നമുക്ക് ലജ്ജ തടസ്സമാകരുത്. സത്യത്തെ തൊട്ട് ലജ്ജ എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത, വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അല്ലാഹു തആല ഒരിക്കലും സത്യത്തെ തൊട്ട് അല്ലാഹു ലജ്ജിക്കൂല. അല്ലാഹുവിന്റെ ഒരു വിശേഷണം, സത്യത്തെ തൊട്ട് സത്യം പറയാനോ അത് പ്രഖ്യാപിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും ലജ്ജയില്ല, അല്ലാഹുവിന് അങ്ങനെയില്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞതുപോലെ, വലാ യുഖാലു റുബ്ബ ഹയാഇൻ യംനഉ മിൻ ഖൗലിൽ ഹഖ് ഔ ഫിഅലിൽ ഖൈർ, ഇങ്ങനെ പറയാൻ പാടില്ല. എന്ത്, എത്ര എത്ര ലജ്ജയുടെ കാര്യങ്ങളാണ്, ലജ്ജയാണ് അത് സത്യം പറയാനും സത്യം ചെയ്യാനും തടസ്സമായത്, അങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയായ ലജ്ജയല്ല. ലജ്ജ കൊണ്ടാണ് അവൻ ആ സത്യം പറയാതിരുന്നത്, ലജ്ജ കൊണ്ടാണ് അവൻ ആ നന്മ ചെയ്യാതിരുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ലിഅന്ന ദാലിക ലൈസ ശറഈയൻ, അങ്ങനെയൊന്നുമില്ല. സത്യം പറയാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ലജ്ജ ഉണ്ടാകാൻ പാടില്ല. ഒരു നല്ല കാര്യം അത് ആളുകളുടെ മുമ്പിൽ ചെയ്യാൻ ലജ്ജിക്കുക പാടില്ല, അത് ആക്ഷേപിക്കപ്പെട്ട ലജ്ജയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ സത്യം, അല്ലെങ്കിൽ ഒരു സത്യം പറയുന്നതിനോട്ട് ലജ്ജിക്കുക എന്ന് പറഞ്ഞ ഒരു ബീരുത്താണ്, അതൊരു കഴിവില്ലായ്മയാണ്, അശക്തിയാണ്. എന്നാൽ സത്യം പറയുന്നിടത്ത്, ഹക്ക് മനസ്സിലാക്കിയ കാര്യം പറയുന്നിടത്ത് നമ്മൾ ലജ്ജിക്കേണ്ടതില്ല. രണ്ടാമത്തെ ഒരു കാര്യം, മുഖാറഫത്തുൽ ഇസ്മി ഇസ്തിഹ്യാഅ മിനന്നാസ്, ജനങ്ങളോട് ലജ്ജ കൊണ്ട് ചില ആളുകൾ തിന്മ ചെയ്യും, ലജ്ജ കൊണ്ട് ചില ആളുകൾ തിന്മ ചെയ്യും, അതൊരിക്കലും പാടില്ല. ഇപ്പൊ ഒരു അന്യസ്ത്രീ നമ്മൾക്ക് വന്നിട്ട്, നമ്മുടെ കുടുംബത്തിൽ തൊട്ട അന്യസ്ത്രീകളായിരിക്കും, ഇപ്പൊ കസിൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ തന്നെ നമ്മുടെ എളാപ്പാന്റെ ഭാര്യ എന്നൊക്കെ, മഹറമല്ല. മഹറം എന്താണ്? നമ്മൾക്ക് അന്യസ്ത്രീ ഏതാണ്, അന്യപുരുഷൻ ഏതാണ് എന്നുള്ളത് ആണും പെണ്ണും അറിയണം. നമ്മുടെ കുടുംബ സാഹചര്യം അങ്ങനെയാണ്, നാട്ടിലെ അവസ്ഥ അങ്ങനെയാണെന്ന് പറയാം, അതൊന്നുമല്ല ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിൽ അന്യപുരുഷൻ ആരാണ്, അന്യസ്ത്രീ ആരാണെന്നുള്ളത് പുരുഷനും സ്ത്രീ അറിഞ്ഞിരിക്കണം. എളാപ്പ നമ്മൾക്ക് മെഹ്റം, പക്ഷെ എളാപ്പന്റെ ഭാര്യ നമ്മൾക്ക് എന്തല്ല. ഇസ്ലാമിൽ അന്യസ്ത്രീയാണ്, സ്വന്തം സ്ത്രീയല്ല, അന്യസ്ത്രീയൻ. അപ്പൊ അവരോട് ഒരു അന്യസ്ത്രീ, ഒരു മെഹ്റമായ സ്ത്രീകളോട് ഇടപെടുന്നത് പോലെ അവരെ തൊടാനോ, അതുപോലെ തന്നെ അവരോട് തമാശ പറയാനോ, അല്ലെങ്കിൽ ആ രൂപത്തിലെ വൃത്തികേടുകൾ, നമ്മൾ സാധാരണ മെഹ്റമായ സ്ത്രീകളോട് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റൂല, അത് തെറ്റാണ്. ഇപ്പൊ നമ്മളൊരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്ന് കൈയൊന്നു, അപ്പൊ നമുക്ക് കൈ കൊടുത്തില്ലേ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ലജ്ജ, കൈ കൊടുത്തിട്ടില്ലേ മോശമല്ലേ, അത് പറ്റൂല. ലജ്ജ കൊണ്ടൊരിക്കലും തിന്മയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ തിന്മയിലേക്ക് എത്തുന്ന ലജ്ജ എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപിക്കപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൌരവത്തിനാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു അന്യ സ്ത്രീയുടെ ശരീരം സ്പർശിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅൻ യുത്അന ഫീ റാസി അഹദികും ബിമിഖിയതിൻ മിൻ ഹദീദിൻ, നിന്റെ തലയിൽ, ഒരുത്തന്റെ തലയിൽ ഇരുമ്പ് കൊണ്ടുള്ള ആണി അടിക്കുക എന്നുള്ളതാണ് അവൻ അനുവദനീയമല്ലാത്തൊരു പെണ്ണിനെ സ്പർശിക്കുക എന്നതിനേക്കാൾ സ്പർശിക്കുന്നതിനേക്കാൾ ഖൈർ എന്ന് പറഞ്ഞാൽ അവന്റെ തലയിൽ ആണി കടിച്ചു കയറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഒരു അന്യ സ്ത്രീയെ തൊടുക എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള വിഷയം, തലയിൽ ആണി അടിച്ചു കയറ്റാൻ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം, അതിനേക്കാൾ ഗുരുതരമായ വിഷയമാണ് ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത്. അത് ശയിക്കേണ്ടാണെങ്കിലും എന്താണെങ്കിലും ഇന്ന് സമൂഹത്തിൽ വൃത്തികേടുകൾ അത് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ, അതിന്റെ അങ്ങനെയുള്ള ചിന്ത ഇതിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇസ്ലാം മുസ്ലിമാണോ, ഇസ്ലാം പറഞ്ഞെടുത്ത് നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദബുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൽ ആ ഇസ്ലാം പഠിപ്പിച്ച വരമ്പുകളിൽ അഭിമാനമുള്ളവരായിരിക്കണം, അതിലൊരു അന്തസ്സുണ്ടായിരിക്കണം. എന്താ ഇസ്ലാം ഇങ്ങനെ ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത കാര്യം, ഇതൊന്നും ഈ കാലഘട്ടത്തിൽ നടക്കൂല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു തആലയാണ് മനുഷ്യരെ ലോകത്തിൽ എല്ലാവരെയും സൃഷ്ടിച്ചത്, അവന്റെ ദീനാണ് ഇസ്ലാം. അത് ഏത് കാലഘട്ടത്തിലും നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കും. അത് നമ്മുടെ മനസ്സ് വൃത്തികേടായതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തിന്മയിലേക്ക് പോകുക, അവിടെ ഒരു ലജ്ജ എന്ന് പറഞ്ഞ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇത്ര ആളുകൾ ഓർക്കണം. ഇപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ വളരെ അടുത്തടപയകി ജീവിച്ച ആളുകളായിരിക്കും, നമ്മൾക്ക് അതിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ട് അപ്പോ നമ്മളെ ഇളയമ്മ അല്ലെങ്കിൽ ഇളാപ്പാന്റെ ഭാര്യ അല്ലെങ്കിൽ മൂത്തമ്മ മൂത്താപ്പാന്റെ ഭാര്യ ഇവരൊക്കെ വന്നിട്ട് കൈ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷത്തിലാണ് കൈ വലിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായ പ്രയാസം ഉണ്ടാകും. പക്ഷെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഒരുത്തൻ തേടുന്നത്, ജനങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെയാണ് അള്ളാഹുവിന്റെ തൃപ്തി ഒരുത്തൻ തേടിയാൽ ജനങ്ങൾക്കത് ഉറപ്പാണ് എങ്കിൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടും, ജനങ്ങൾക്കും പിന്നീട് അവനെ തൃപ്തിയാകും, ജനങ്ങൾ പിന്നീട് അവനെ തൃപ്തിപ്പെടും, അള്ളാഹു അതിനുള്ള തോഫീക്ക് കൊടുക്കും. എന്നാൽ ജനങ്ങളെ തൃപ്തി പരിഗണിച്ച് അള്ളാഹുവിന്റെ കോപത്തെ മാറ്റിവെച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നും പരിഗണിക്കാതെ ജനങ്ങളുടെ തൃപ്തിയുടെ പിന്നാലെ പോയാൽ സഹിച്ച അള്ളാഹു അലൈഹി, അള്ളാഹു അവനോട് കോപിക്കും, അസ്ഹച അലൈഹിന്നാസ്, ജനങ്ങൾക്കും അവനോട് ഒരു ഉറപ്പ് അള്ളാഹു ഉണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യരുത്. നമ്മൾ ഇത്രയും ജീവിച്ചു പോകുന്നതും ചെയ്തതൊക്കെ അങ്ങനെയാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ തേടേണ്ടത്. ഒരിക്കലും അള്ളാഹു അല്ലാത്ത ആളുകളുടെ തൃപ്തിയുടെ പിന്നാലെ പോയി അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ തൃപ്തിയുടെ പിന്നാലെ പോയാൽ അള്ളാഹു അവനെ വെറുക്കും, മാത്രമല്ല ജനങ്ങളും അവനെ വെറുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ, ഹയാ, ലജ്ജ ആക്ഷേപിക്കപ്പെടുന്ന രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തർക്കു തലബിൽ ഇൽം, ലജ്ജ കൊണ്ട് പഠിക്കാതിരിക്കാം, അറിയാത്ത കാര്യം ചോദിക്കാൻ ലജ്ജ, പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ കാര്യം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകളുണ്ട്, അത് ചോദിക്കാൻ വേണ്ടി ലജ്ജ കൊണ്ട് അത് പഠിക്കുന്നില്ല, അത് ശരിയല്ല, അത് ആക്ഷേപിക്കപ്പെട്ട ലജ്ജയാണ്. നമ്മളത് പഠിക്കാൻ ലജ്ജ നമ്മൾക്ക് തടസ്സമാകരുത്. ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു, ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിയൻ വലാ മുസ്തക്ബിറുൻ, ലജ്ജിക്കുന്നവനും അഹങ്കാരിക്കും ഒരിക്കലും അറിവ് കിട്ടൂല. അഹങ്കാരി ഞാനൊക്കെ തികഞ്ഞവനാണ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോകൂല. ലജ്ജിക്കുന്നവൻ അവൻ ലജ്ജ കൊണ്ട് പഠിക്കൂല, ചോദിക്കൂല, അവന് അറിവ് കിട്ടൂല എന്ന് മഹാനായ മുഫസ്സിർ മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സ്ത്രീകൾ അവരുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഹൈദ് നിഫാസ് പോലെയുള്ള കാര്യങ്ങൾ അത് അവർ സംസാരിക്കുന്നവർക്ക് മടിയായിരിക്കും, അതിന് ലജ്ജിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരലോകമായി പരലോകത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മളത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അൻസാരി സ്ത്രീകൾ അങ്ങനെയായിരുന്നു, അവര് അവരുടെ വിഷയങ്ങളൊക്കെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും. പഠിക്കുന്ന വിഷയത്തിൽ, ദീന് അറിയുന്ന വിഷയത്തിൽ അവർക്ക് ലജ്ജ ഉണ്ടായിരുന്നില്ല. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിഅമ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരികളായ സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്, അവർക്ക് ലം യകുൻ യംനഉഹുന്ന അൽഹയാഉ അൻ യതഫഖഹ്ന ഫിദ്ദീൻ, ദീന് പഠിക്കാൻ അവർക്ക് ലജ്ജ തടസ്സായിരുന്നില്ല. ദീനിലൊരു സംശയം ഉണ്ട്, അത് ചോദിക്കാൻ ലജ്ജ ഉണ്ടാകൂല. അത് എത്ര ദാമ്പത്യ ജീവിതത്തിലെ വളരെ രഹസ്യമായ വിഷയങ്ങളാണെങ്കിലും അത് പഠിച്ചേ അവർ ചെയ്യുള്ളൂ, അവർക്കത് ചോദിക്കേണ്ടവരോട് ചോദിക്കാൻ ലജ്ജ ഉണ്ടാകൂല. അത് സ്ത്രീകളുടെ കൂട്ടത്തിൽ അറിവുള്ള ആളുകളോട് അങ്ങനെ ചോദിക്കാം, ആ ചോദ്യത്തിലൊക്കെ ലജ്ജ ഉണ്ടാകണം. ഒരു പിന്നെ ശ്രദ്ധയില്ലാതെ ചോദിക്കാന്നുള്ളല്ലോ, അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആ വിഷയം ചോദിക്കാതെ ലജ്ജ കൊണ്ട് ആ വിഷയം പഠിക്കാതെ മറിഞ്ഞു കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പം ദീനീയായ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ലജ്ജിക്കേണ്ട ആവശ്യമല്ല, അത് നമുക്ക് ചോദിച്ചു പഠിക്കേണ്ട വേണം. ഇമാം സുഹൈരി റഹിമഹുള്ള പറഞ്ഞതുപോലെ അറിവ് എന്ന് പറഞ്ഞ വലിയൊരു ഗജനവാണ്. അതിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്, ചോദിച്ചിട്ട് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് ദീനിയായി അറിഞ്ഞിരിക്കേണ്ട നിർബന്ധ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മഹാനായ സഹാബിയാണ്, വലിയ മുഫസ്സിറാണ്, ഖുർആനെ കുറിച്ച് വലിയ അറിവുള്ള മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തിന് വലിയ അറിവുള്ള സഹാബിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കൈഫ അസബ്ത ഹാദൽ ഇൽം, ഈ അറിവൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. അദ്ദേഹം രണ്ടു മറുപടിയാണ് പറഞ്ഞത്, ബി ലിസാനിൻ സഊലിൻ, അങ്ങേയറ്റം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ്. അറിയാത്ത കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ വലിയ സഹാബികളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. വഖൽബിൻ അഖൂലിൻ, ബുദ്ധിയുള്ളൊരു മനസ്സും, ബുദ്ധിയുള്ളൊരു മനസ്സുകൊണ്ടും അതുപോലെ തന്നെ നിരന്തരം ചോദിക്കുന്ന ഒരു നാവ് കൊണ്ടുമാണ് ഞാൻ അറിവ് സമ്പാദിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അപ്പൊ ഈ മൂന്ന് സന്ദർഭത്തിൽ ലജ്ജ ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. അല്ലാത്ത സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അൽ ഹയാഉ കുല്ലുഹു ഖൈർ, ലജ്ജ എന്നുള്ളത് എല്ലാം അതിന്റെ എല്ലാ ഭാഗവും ഖൈറാണ്. ഈ മൂന്ന് സന്ദർഭങ്ങളിൽ ഒഴികെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വീണ്ടും സൂചിപ്പിക്കുന്നു, അൽ ഹയാഉ മിനല്ലാഹ്, അല്ലാഹുവിനെ തൊട്ടുള്ള ലജ്ജ. അള്ളാഹു കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു എന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും ഏത് തിന്മകൾ ഏത് സാഹചര്യങ്ങളിലും. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ ഏത് സമയത്താണെങ്കിലും നീ ഏത് സ്ഥലത്താണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവിടേക്ക് അള്ളാഹുവിനെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കലാണ് അൽ ഹയാഉ മിനല്ലാഹ്, അല്ലാഹുവിനെ തൊട്ടുള്ള ലജ്ജ. അങ്ങനെ ലജ്ജിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു മാറട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതസ് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.